SBS മലയാളം വ്യാഴാഴ്ചകളിൽ രാത്രി 8 മുതൽ 9 വരെയും ഞായറാഴ്ചകളിൽ രാത്രി 9 മുതൽ 10 വരെയും അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ പരിപാടി കേൾക്കാം എപ്പോൾ വേണമെങ്കിലും.
ഓസ്ട്രേലിയൻ ലേബർ പാർട്ടിയുടെ ചരിത്രവും ഈ തെരഞ്ഞെടുപ്പിലെ സാധ്യതകളുമൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടിരുന്നു. ഓസ്ട്രേലിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പാർട്ടികളിൽ രണ്ടാമത്തേതാണ് ലിബറൽ പാർട്ടി അഥവാ ലിബറൽ പാർട്ടി ഓഫ് ഓസ്ട്രേലിയ. അതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. എഴുപത് വർഷത്തിലേറെയായി ലിബറൽ പാർട്ടി ഓഫ് ഓസ്ട്രേലിയ രൂപീകൃതമായിട്ട്. ഓസ്ട്രേലിയയിൽ ഏറ്റവുമധികം കാലം പ്രധാനമന്ത്രിയായിരുന്ന രാഷ്ട്രീയ നേതാവ് എന്ന് പ്രശസ്തനായ സർ റോബർട്ട് മെൻസിസ് ആയിരുന്നു ലിബറൽ പാർട്ടിയുടെ സ്ഥാപകൻ. 1944 കാൻബറയിൽ ഇപ്പോഴത്തെ പാർലമെന്റ് മന്ദിരം നിലനിൽക്കുന്നതിന് സമീപത്തുള്ള ഒരു ചെറിയ ഹോളിലായിരുന്നു ലിബറൽ പാർട്ടി ജന്മമെടുത്തത്. ലേബർ പാർട്ടിയുടെ മേധാവിത്വത്തിനെതിരെ ചിതറി നിന്ന ചെറു പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒരുമിപ്പിച്ചുകൊണ്ടായിരുന്നു അന്നത്തെ പ്രതിപക്ഷ നേതാവ് മെൻസിസിന്റെ ഈ നീക്കം. ലേബറിനെ എതിർത്തിരുന്ന വിവിധ പാർട്ടികളിലെ 80 പേരാണ് ഈ പാർട്ടി രൂപീകരണ യോഗത്തിൽ ഒത്തുകൂടിയത്. രണ്ടാം ലോകമഹായുദ്ധത്തിന്റെ സമയമായിരുന്നു അത്. യുദ്ധം കഴിഞ്ഞുള്ള ഓസ്ട്രേലിയ എങ്ങനെയായിരിക്കണം എന്ന നിലപാടായിരുന്നു ഇവരെ ഒരുമിപ്പിച്ച ഒരു ഘടകം. സോഷ്യലിസ്റ്റ് നിലപാടുകളുമായി യോജിച്ചു പോകുന്ന ലേബർ പാർട്ടിയെ അനുവദിക്കാൻ പാടില്ല എന്നായിരുന്നു ഇവരുടെ അഭിപ്രായം. ഇന്നത്തെ ലിബറൽ പാർട്ടി അതിൽ നിന്ന് ഏറെ മാറിയെങ്കിലും റോബർട്ട് മെൻസിസിന്റെ പല ആശയങ്ങളും ഇപ്പോഴും പാർട്ടിയെ നയിക്കുന്നുണ്ടെന്ന് മൊണാഷ് യൂണിവേഴ്സിറ്റിയിലെ രാഷ്ട്രീയ വിദഗ്ധൻ ഡോക്ടർ നിക് എക്കണോമു ചൂണ്ടിക്കാട്ടുന്നു.
The party has always been a sort of slightly tense coming together of social conservatives and moderate liberals trying to mitigate each tendency's desire to dominate the party's approach to policy with a healthy realization at the end of the day you've got to be quite pragmatic because you want to try and win the middle ground in Australian politics, which over the long haul the Liberals have been very successful. The Liberal Party has been a very successful party in federal politics.
ലിബറൽ പാർട്ടി രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ 2 പ്രധാനമന്ത്രിയായിരുന്നു റോബർട്ട് മെൻസിസ്. 1939 മുതൽ 1941 വരെ യുണൈറ്റഡ് ഓസ്ട്രേലിയ പാർട്ടിയുടെ ഭാഗമായാണ് അദ്ദേഹം രാജ്യം ഭരിച്ചത്. പുതിയ പാർട്ടി രൂപീകരിച്ച ശേഷം 1949 വീണ്ടും പ്രധാനമന്ത്രി കസേരയിലേക്കെത്തിയ അദ്ദേഹം 16 തുടർച്ചയായി രാജ്യം ഭരിച്ചത്, അതായത് 1966 വരെ. ലിബറൽ പാർട്ടിയുടെ ആശയങ്ങൾ സ്വന്തം ജീവിതത്തിലൂടെ തന്നെ അദ്ദേഹം വിവരിച്ചു. സാമ്പത്തിക ഉദാരവൽക്കരണവും മത്സരാധിഷ്ഠിത സ്വതന്ത്ര വിപണിയെ പ്രോത്സാഹിപ്പിക്കുക എന്നതുമാണ് തന്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അരനൂറ്റാണ്ട് പിന്നിടുമ്പോഴും ലിബറൽ പാർട്ടിയുടെ ആ നയത്തിൽ ഇപ്പോഴും മാറ്റമില്ല. മുൻ ബിസിനസ്സുകാരനായ മാൽക്കം ടേൺബുളാണ് ഇപ്പോൾ പാർട്ടി നേതാവും പ്രധാനമന്ത്രിയും. പക്ഷേ 50 മുമ്പ് റോബർട്ട് മെൻസിസിന് ലഭിച്ചതുപോലെ ഒരു അനിഷേധ്യ നേതൃസ്ഥാനമല്ല ടേൺബുളിന് കിട്ടുന്നത് എന്ന് മാത്രം. കഴിഞ്ഞ വർഷം തന്റെ സഹപ്രവർത്തകനായ ടോണി അബട്ടിനെ പുറത്താക്കിയാണ് ടേൺബുൾ പ്രധാനമന്ത്രി കസേരയിലേക്ക് എത്തിയത്. പാർട്ടിയിലെ കടുത്ത യാഥാസ്ഥിതികവാദികളെയും മറ്റുള്ളവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോവുക എന്ന ശ്രമകരമായ ജോലിയാണ് ഇപ്പോൾ ടേൺബുൾ ചെയ്യുന്നത് എന്നാണ് ഓസ്ട്രേലിയൻ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ജോൺ വോന ചൂണ്ടിക്കാട്ടുന്നത്.
An arch conservative or a reactionary or someone who wants to wind the clock back, but he has to balance the interests of his party, many of whom are still quite conservative, and so that's the hard thing for him to manage, not just managing a prime minister, managing the country and managing the broader policy, but he's also got to manage his own party.
കഴിഞ്ഞ ദിവസം ലേബർ പാർട്ടിയെ കുറിച്ച് കേട്ടപ്പോൾ പാർട്ടിക്കുള്ളിലെ വിഭാഗീയതയെക്കുറിച്ചും ഞാൻ പറഞ്ഞിരുന്നു. കൃത്യമായ ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാ കാലത്തും ലേബറിനുള്ളിലുണ്ട്. ലിബറൽ പാർട്ടിക്കുള്ളിലും ഇത്തരം ഗ്രൂപ്പുകൾ കാണാറുണ്ട്. പക്ഷേ അത് ആശയങ്ങളെക്കാൾ കൂടുതൽ വ്യക്തികളെ അടിസ്ഥാനമാക്കിയാണ് എന്ന് ഡോക്ടർ എക്കണോമു പറയുന്നു.
But they don't have the same rigid disciplined factionalism that Labor has. It's much more fluid and it tends to revolve around not so much about ideas as you can find in the Labor Party, because of course most people in the Labor Party have a passing interest in ideology as well as everything else. In the Liberal Party what you tend to see are groups clustering around the leaders.
ഈ വ്യക്തികേന്ദ്രീകൃതമായ ഗ്രൂപ്പുകൾ ഉള്ളതുകൊണ്ട് തന്നെ ജൂലൈ 2 തെരഞ്ഞെടുപ്പ് മാൽക്കം ടേൺബുളിന് ഏറെ നിർണായകവുമായിരിക്കും. ലിബറൽ പാർട്ടി വ്യക്തമായ വിജയം നേടുകയാണെങ്കിൽ ടോണി അബട്ടിനെ പുറത്താക്കിയ നടപടിയും പാർലമെന്റിന്റെ ഇരുസഭകളും പിരിച്ചുവിട്ട നടപടിയുമൊക്കെ ന്യായീകരിക്കാൻ അദ്ദേഹത്തിന് കഴിയും. പക്ഷേ അഥവാ ലിബറൽ പരാജയപ്പെട്ടാൽ മാൽക്കം ടേൺബുളിന്റെ രാഷ്ട്രീയ ഭാവിയുടെ അവസാനമായിരിക്കും അത്. ഇനി ഒരു നേരിയ വിജയമാണ് ലിബറലിന് ലഭിക്കുന്നതെങ്കിൽ പോലും ടേൺബുൾ ടോണിയാബട്ട് പോര് വീണ്ടും കനക്കാനുള്ള സാധ്യതയും നിരീക്ഷകർ കാണുന്നുണ്ട്. ലിബറൽ പാർട്ടിയെക്കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം കഴിഞ്ഞ അരനൂറ്റാണ്ടിലെ പാർട്ടിയുടെ ചരിത്രമാണ്. കഴിഞ്ഞ 64 വർഷം എടുത്താൽ അതിൽ 44 വർഷവും ഓസ്ട്രേലിയ ഭരിച്ച പാർട്ടിയാണ് ലിബറൽ പാർട്ടി ഓഫ് ഓസ്ട്രേലിയ.
SBS മലയാളം റേഡിയോ പരിപാടികൾ ആസ്വദിക്കാറുണ്ടോ? റേഡിയോയ്ക്കപ്പുറം ഓൺലൈനിലും നമുക്ക് ഈ ചർച്ചകൾ തുടരാം. SBS മലയാളം ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അവിടെ രേഖപ്പെടുത്താം. SBS മലയാളം ഫേസ്ബുക്ക് പേജ്.